നമ്മുടെ ക്യാമ്പിന്റെ ചിന്താവിഷയം എന്താ? ഞാനിന്ന് രാവിലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചെറുപ്പക്കാരനോട് ചോദിക്കുകയായിരുന്നു, എന്താ നമ്മുടെ ചിന്താവിഷയം? അദ്ദേഹം പറഞ്ഞു, ഭക്തി എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, എന്താ ഈ ഭക്തി? എന്താണ് ഈ ഭക്തി എന്ന് പറയുന്നത് എന്താ? അപ്പോ സഹോദരൻ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഡിവോഷൻ, ഭക്തി എന്ന് പറയുന്ന നമ്മുടെ ഈ മലയാളത്തിൽ പറയുന്ന ഈ വാക്ക് അത്ര വ്യക്തതയില്ലാത്ത ഒരു വാക്കാണ്. എന്താ സത്യത്തിൽ ദൈവത്തോടുള്ള ഭക്തി എന്ന് പറഞ്ഞാൽ? ഒത്തിരി കാര്യങ്ങൾ ചേർന്ന ഒരു കാര്യം. ദൈവത്തോടുള്ള സ്നേഹമുണ്ട്, ദൈവത്തോടുള്ള അടുപ്പമുണ്ട്, വിശ്വാസമുണ്ട്, കർത്താവിൻ്റെ അടിമയായിട്ടിരിക്കുന്ന ആ മനോഭാവമുണ്ട്, കർത്താവിനോടുള്ള ഒരു റെവറൻസ് ഉണ്ട്, ഒരു ഭയമുണ്ട്. ഭയമുണ്ടോ? ഇതെല്ലാം കൂടെ കൂടിച്ചേർന്ന ഒരു കാര്യമാണ് സത്യത്തിൽ ഭക്തി എന്ന് പറയുന്നത്. മലയാളത്തിൽ ഈ വാക്ക് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്ന് പറയുന്ന നമ്മുടെ ആ വാക്യം, പ്രശസ്തമായ വാക്യം, അത് ഇംഗ്ലീഷിൽ ഫിയർ ഓഫ് ഗോഡ് എന്ന്. അപ്പൊ ഈ ഭക്തിക്കകത്ത് ഭയമുണ്ടോ? ഇത് തമ്മിലൊരു ചേരാത്തതുപോലെ സ്നേഹവും ഭയവും കൂടെ ഒന്നിച്ചെങ്ങനെ ആയിരിക്കുന്നത് നമുക്കറിയാം. നമ്മളെല്ലാം, നിങ്ങളെല്ലാം വാക്യങ്ങൾ അറിയാവുന്ന ആളുകൾ. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. അപ്പൊ പിന്നെ കർത്താവിനോട് സ്നേഹമുണ്ട്, അതേസമയം തന്നെ കർത്താവിനോട് ഭയവും ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഒരേ സമയത്ത് എങ്ങനെയാ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞത്, നമ്മൾ സ്നേഹവും കർത്താവിനോടുള്ള ആദരവും നന്ദിയും ഭക്തിയും ഭയവും എല്ലാം കൂടെ ചേർന്ന ഒരു വികാരമായിരിക്കുമ്പോൾ തന്നെ സ്നേഹവും ഭയവും കൂടെ ഒന്നിച്ച് എങ്ങനെയാ നിൽക്കുന്നത്? ഞങ്ങളൊക്കെ ഈ ചെറുപ്പത്തിലായിരുന്നപ്പോ ഈ ചില കളികളുണ്ട്. ഇന്നൊക്കെ നിങ്ങൾ എന്നെ കളികളാണ് കളിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അന്ന് ഇത്രയും സൗകര്യങ്ങളൊന്നുമില്ല. ഒരാൾ വന്ന് നമ്മളെ നമ്മുടെ കയ്യിൽ അടിക്കും. അടിച്ച ആളിനെ നമ്മൾ ഓടിച്ചെന്ന് പിടിക്കണം, തൊടണം. അടിച്ചേ ചോട്ടം എന്നായിരുന്നു കളിയുടെ പേര്. ഇന്ന് അങ്ങനത്തെ കളികളൊക്കെ ഉണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ചിലപ്പം കളിക്കാൻ വേറെ ആരെ കിട്ടാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീട്ടില് അപ്പനോടും സഹോദരങ്ങളും തമ്മിൽ ഒരു അടിച്ചേ ചോട്ടം കളിക്കും. അപ്പോ നമ്മൾ നമ്മുടെ പിതാവിനെ, അപ്പനെ, ഡാഡിയെ അടിച്ചിട്ട് നമ്മൾ ഓടുക. ഓടുമ്പം പുറകെ വന്ന് ആര് പിടിക്കാൻ വരുന്നുണ്ട്? പിതാവ് പിടിക്കാൻ വരുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ കൊച്ചു കാൽവയ്പ്പിനേക്കാൾ വളരെ നീളമുള്ളതാണ് നമ്മുടെ പിതാവിന്റെ കാൽവയ്പ്പ്. വളരെ വേഗത്തിൽ വന്ന് പിതാവ് എന്ത് ചെയ്യും? നമ്മളെ പിടിക്കും. നമുക്കറിയാം. നമ്മളതുകൊണ്ട് പിടികൊടുക്കാതിരിക്കാൻ മുമ്പിൽ ഓടുക. പിടികൊടുക്കാതിരിക്കാൻ മുമ്പിൽ ഓടുമ്പോഴും നമുക്ക് കാണാം, നമുക്ക് കേൾക്കാം, പുറകില് പിതാവിന്റെ കാൽപെരുമാറ്റം അടുത്തടുത്ത് വരുന്നുണ്ട്. ഇപ്പൊ പിടിക്കും. ഒരു പേടിയുണ്ടോ? ഒരു പേടിയുണ്ട് അല്ലേ? ഇപ്പൊ പിടിക്കും. പക്ഷെ സത്യത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പിടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യുമോ? പിതാവല്ലേ, ഡാഡിയല്ലേ, വാരിയെടുത്ത് മാറോട് അണയ്ക്കുകയും നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുള്ളൂ. എങ്കിലും നമുക്ക് ആ നമ്മളെ പിതാവ് സ്നേഹത്തോടെ വന്ന് പിടിക്കുന്നതിന് മുമ്പ് നമ്മുടെ തൊട്ടു പുറകിൽ ആ കാൽപെരുമാറ്റം കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു ഏവസം ഫീലിംഗ് ഉണ്ട്. എന്താ ഭയമാണോ അത്? ഭയമല്ല. കാര്യം അത് പിടിച്ചു കഴിഞ്ഞാലും നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, നമ്മളെ മാറോട് അണക്കിയേ ചെയ്യുള്ളൂ ആ നിലയിൽ. പക്ഷേ തൊട്ടു പുറകില് പിതാവിന്റെ ആ കാലടി ശബ്ദം കേൾക്കുമ്പോൾ, ഇപ്പൊ പിടിക്കും എന്നുള്ള ആ മട്ട് വരുമ്പോ നമുക്കുള്ളിലൊരു ഒരു ആ നിലയിലൊരു ഒരു ഒരു നേരിയ ഭയം കലർന്ന ഒരു ആദരവ്, സന്തോഷം, ഇപ്പൊ പിതാവ് പിടിക്കുമല്ലോ എന്നുള്ളതിന്റെ ആ സ്നേഹവും എല്ലാം കൂടെ കൂടിക്കലർന്ന ഒരു വികാരം. ഞാൻ പറഞ്ഞു വന്നത്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ കർത്താവിനോടുള്ള ഭക്തി എന്നൊക്കെ പറയുമ്പോൾ അത് എന്തോ ഒരു ഭയപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ടല്ല കാണുന്നത്. മറിച്ച് കർത്താവിന്റെ സ്നേഹത്തിലും കർത്താവിന് നമ്മളോടുള്ള ആ അടുപ്പത്തിലും അതിൽ അടിത്തറ ഇട്ട് വേണം കർത്താവിനോടുള്ള നമ്മുടെ ഭക്തി ആയിരിക്കും. അല്ലെങ്കിൽ ഈ കേൾക്കുന്ന സന്ദേശമൊക്കെ നമുക്കൊരു ഭാരപ്പെടുത്തുന്ന സന്ദേശമായി തീരും. നിങ്ങളിവിടെ യൂത്ത് മീറ്റിങ്ങിന് വന്നു, അത് കഴിഞ്ഞു പോകുമ്പോൾ പിന്നെയും തന്നെ ബസ്സിൽ കയറുമ്പോൾ, അല്ലെ തനിയെ നിങ്ങളുടെ സ്റ്റഡി റൂമിലായിരിക്കുമ്പോൾ, ഓ ഇന്നാൾക്കും ഇന്നാൾക്കും ഒക്കെ ദൈവത്തോട് ഭക്തിയുണ്ട്, എനിക്ക് അത്രയും ഭക്തിയൊന്നുമില്ല, എനിക്ക് അല്ലെങ്കിലും ഡിവോഷൻ കുറവാ, ഞങ്ങൾ കുടുംബക്കാരെ വലിയ ഡിവോഷനുള്ള ആളുകളല്ല, എന്റെ അമ്മയും അച്ഛനും ഒക്കെ തന്നെ എങ്ങനെയൊക്കെയാ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കൂടുതലൊരു കുറ്റബോധത്തിലേക്ക് വീണു പോകാൻ സാധ്യതയുണ്ട്. ഒന്നാമത് വേണ്ടത് ദൈവത്തിന് നമ്മളോടുള്ള ആ അടുപ്പത്തെക്കുറിച്ച്, ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തെക്കുറിച്ച്, ദൈവത്തിന് നമ്മളിലുള്ള ഒരു ആശ്രയത്വത്തെ കുറിച്ച് ഞാനൊരു പടിയുടെ കടത്തി പറയട്ടെ. ദൈവത്തിന് നമ്മോടുള്ള ഒരു ഡിവോഷനെ കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാവും. എന്നുവെച്ചാൽ നമ്മളല്ല ദൈവത്തെ, ദൈവത്തോടുള്ള പതറാത്ത ഭക്തിക്കായിട്ട് നമ്മൾ ഏതാണ്ടോ ഒത്തിരി കാര്യങ്ങൾ അധ്വാനിക്കുകയല്ല, മറിച്ച് ദൈവത്തിനാണ് ഒന്നാമത് നമ്മളോട് ഒരു അടുപ്പം ഉണ്ടാക്കാനായിട്ടുള്ള താല്പര്യമുള്ളത്. നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് ഒന്ന് രണ്ട് വാക്യങ്ങളെ നോക്കാം. യെശയ്യാവിന്റെ പുസ്തകം, പഴയ നിയമത്തിലെ ഒരു പുസ്തകമാണ് യെശയ്യാവിന്റെ പുസ്തകം. അതിൻ്റെ 26-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുകൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. സ്ഥിരമാനസ്, സ്ഥിരമാനസ് എന്ന് പറയുന്നത് എന്താ? ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ, ഒരു ചാവല്യമില്ലാതെ, ഒരു ചാഞ്ചല്യമില്ലാതെ കർത്താവിൽ തന്നെ സ്ഥിരമായിട്ട് ആശ്രയിക്കുന്ന ഒരുവൻ. സ്ഥിരമാനസ്, നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ സ്ഥിരമാനസരായിരിക്കണം. പതറാത്ത ഒരു ഡിവോഷനുള്ള കർത്താവിനോടുള്ള സ്നേഹം, ആദരവ്, നന്ദി, ആ കർത്താവിൻ്റെ അടിമയാണെന്നുള്ള മനോഭാവം, കർത്താവിനുള്ള ആശ്രയത്വത്വം, ഇതെല്ലാം ചേർന്നുള്ള ഒരു സ്ഥിരമാനസരായിരിക്കണം നമ്മൾ. അല്ലാതെ മീറ്റിങ്ങിലിരിക്കുമ്പോൾ കർത്താവിനോട് ഭക്തിയുണ്ട്, മീറ്റിങ്ങിന് പുറത്ത് വരുമ്പം ഭക്തിയില്ല എന്നുള്ള നിലയിൽ നമ്മുടെ ജീവിതം രണ്ടായിട്ട് മുറിഞ്ഞു കിടക്കാൻ പാടില്ല. നമ്മുടെ ഒരൊറ്റ ജീവിതം, ആ ജീവിതം കർത്താവിൽ നമ്മുടെ ഹൃദയം സ്ഥിരമായിരിക്കണം. സ്ഥിരമാനസനെ കർത്താവ് എന്ത് ചെയ്യും? പൂർണ്ണ സമാധാനത്തിൽ കാക്കും. ഈ വാക്യം വായിക്കുമ്പോഴും അതും ചിലർക്കൊരു ഭാരമാണോ? അയ്യോ, ഇനി ഇങ്ങനെ സ്ഥിരമാനസനാകുന്നത്? സാധാരണ ഡിവോഷൻ തന്നെ എനിക്കില്ല. അതിൻ്റെ കൂടെ കർത്താവിനോട് നിത്യമായ ഭക്തിയിൽ, കർത്താവിൽ തന്നെ ഏകാഗ്രമായ ഒരു ഹൃദയം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമുക്ക് യിരെമ്യാവിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. യിരെമ്യാവിൻ്റെ പുസ്തകം 31-ാമത്തെ അധ്യായത്തിൽ കർത്താവ് തിരിച്ചൊരു കാര്യം പറയുന്നുണ്ട്. 31-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നോക്കുക. നിത്യസ്നേഹം കൊണ്ട് യഹോവ ദൂരത്തു നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. എന്താ ഇവിടെ നമ്മൾ കാണുന്നത്? ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിന് അപ്പുറത്ത്, നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിനും അപ്പുറത്ത് ദൈവത്തിനാണ് നമ്മളോട് സ്നേഹം. സ്നേഹം ദൈവത്തിനാണ് ഈ കാര്യത്തിൽ താല്പര്യം. നമ്മൾ യൂത്ത് മീറ്റിങ്ങിന് ഈ കാര്യങ്ങളൊക്കെ കേട്ട് ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തോടുള്ള ഒരു ഭക്തി മുറുകെ പിടിക്കാനും ഒക്കെ താല്പര്യപ്പെടുമ്പം അതൊരു അടിത്തറയിൽ നിന്നുകൊണ്ടാകണം. ഏതടിത്തറ? ദൈവത്തിനാണ് ഒന്നാമത് ഈ കാര്യം സംബന്ധിച്ച് താല്പര്യം. എന്നോടൊരടുപ്പമുണ്ടാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നോട് ആ നിലയിൽ ഒരു ആശ്രയത്വത്തിൻ്റെതായ ഒരു മനോഭാവം ദൈവത്തിനുണ്ടാക്കാൻ ആഗ്രഹമുണ്ട്. ദൈവത്തിന് എന്നെ കൂടാതെ തൃപ്തിയില്ല. നിത്യസ്നേഹം കൊണ്ട് ദൈവം എന്നെ സ്നേഹിച്ചിരിക്കുന്നു. നോക്കുക അതിൻ്റെ 32-ാമത്തെ അധ്യായം യിരെമ്യാവ്, 32-ാമത്തെ അധ്യായം അതിൻ്റെ 40-ാമത്തെ വചനം നോക്കുക. ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും എന്നിങ്ങനെ ഞാൻ അവരോടൊരു ശാശ്വത നിയമം ചെയ്യും. ദൈവം നമ്മോടൊരു ശാശ്വത നിയമം ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആ ശാശ്വത നിയമം എന്താ? അവർ എന്നെ വിട്ടുമാറാതെ ഇരിപ്പാൻ എങ്കിലുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിലാക്കും. കണ്ടോ, കാര്യങ്ങൾ നേരെ തിരിഞ്ഞത് കണ്ടോ? ഇതേവരെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്താ? നമ്മൾ വിചാരിച്ചത് ദൈവത്തോട് ഭക്തിയുള്ളവരായിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമായിട്ടും നമ്മുടെ ഒരു ജോലിയായിട്ടും ഒക്കെ നമ്മൾ ചിന്തിച്ച് ഭാരപ്പെട്ടിരുന്നപ്പോൾ ഇവിടെ ഇതാ ദൈവം പറയുന്നു. ദൈവം എന്താ പറയുന്നത്? ഞാൻ അവരോട്, ദൈവം നമ്മോടൊരു ശാശ്വത നിയമം ചെയ്യും. ആ ശാശ്വത നിയമം എന്താ? അവർ എന്നെ വിട്ടുമാറാതെ ഇരിപ്പാൻ എങ്കിലുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിലാക്കും. ഇവിടെ ആരാ പ്രവൃത്തി ചെയ്യുന്നത്? നമ്മളാണോ ദൈവത്തിന് വേണ്ടി ഒരു ഭക്തിയുള്ള ഒരു ഹൃദയം ആ നിലയിൽ സൂക്ഷിക്കുന്നത്? അല്ല, അതിനും അപ്പുറത്ത് ദൈവമാണ് ഈ കാര്യങ്ങളുടെ തുടക്കം. ഈ ഒരു അടിത്തറ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ കേൾക്കുന്ന സന്ദേശങ്ങളൊക്കെ നിങ്ങൾക്കൊരു ഭാരമായിത്തീ. ദൈവത്തോട് ഭക്തി ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. സ്ഥിരമാനസരായിട്ട് ദൈവത്തിൽ ആയിരിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത്, ഇതിനേക്കാൾ നമുക്കുള്ളതിനേക്കാൾ താല്പര്യം, അത് ദൈവത്തിനാണ് നമ്മോട് താല്പര്യം, ദൈവത്തിനാണ് നമ്മോട് താല്പര്യം. നമ്മോട് ഒരു അടുപ്പം ഉണ്ടാക്കാൻ, നാമുമായിട്ടൊരു ആ നിലയിലുള്ള ഒരു ഡിവോഷന്റെ ഒരു തലത്തിലേക്ക് വരാൻ ദൈവം തന്നെ ആഗ്രഹിക്കുന്നു. ഈ കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടോ? നമുക്കൊരു ബോധ്യമില്ലെങ്കിൽ നമുക്ക് ഈ ക്രിസ്തീയ ജീവിതമൊക്കെയും വലിയ ഭാരപ്പെട്ട ഒരു കാര്യമായിരിക്കും. പല കാര്യങ്ങൾ കേട്ടു, യൗവനമോഹങ്ങളെ വിട്ടുകൊടുക, ഇതെല്ലാം കേൾക്കുമ്പോൾ അതൊരു ഭാരം പോലെ നമ്മുടെ ജീവിതത്തിൽ വരാതെ ഇരിപ്പാൻ ഈ ഒരു അടിത്തറ നമുക്കുണ്ടാവണം. ദൈവമേ, ഞാൻ നിന്നോട് ഭക്തിയുള്ള ഒരു ഹൃദയം സൂക്ഷിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു, പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഞാനുമായിട്ട് അടുപ്പം ഉണ്ടാക്കാൻ നീ നിനക്കാണല്ലോ താല്പര്യം. ആ ദൈവത്തിലുള്ള ഒരു ആ ദൈവത്തിൻ്റെ ആ മനോഭാവത്തെക്കുറിച്ച് ഒരു അചഞ്ചലമായ ഒരു ബോധ്യമുണ്ടെങ്കിലേ നമുക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടാകാനായിട്ട് കഴിയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഒരുതരം പോലീസ് ഇൻസ്പെക്ടറെ കാണുന്നത് പോലോ, സ്കൂളിലെ വടി പിടിച്ച അധ്യാപകനെ കാണുന്ന പോലോ ഒക്കെയും ദൈവത്തെ പേടിച്ചു പോകും. പ്രിയമുള്ളവരെ, ആ നിലയിലല്ല നമ്മൾ കാണേണ്ടത്. ദൈവത്തിന് ഇങ്ങോട്ട് താല്പര്യം. ഞാനൊരിക്കൽ ഒരു കാര്യം ഓർക്കുന്നുണ്ട്. ചില നാളുകൾക്ക് മുമ്പ് ഒരാൾ, ചെറുപ്പക്കാരൻ ഒരാൾ, നമ്മുടെ മീറ്റിംഗിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാം ഈ സ്വർഗസ്ഥനായ പിതാവ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സത്യത്തിൽ ഒരു പേടിയാ തോന്നുന്നു. കാര്യം, ദൈവത്തെ നിങ്ങളൊരു പിതാവ് എന്ന് പറയുമ്പോൾ ഞാൻ ഓർത്തു പോകുന്ന എൻ്റെ പിതാവിനെ, എൻ്റെ പിതാവ് ആരായിരുന്നു? ഒരു ഭയങ്കരനായിരുന്നു. എന്നോട് സ്നേഹമായിട്ടൊരു വാക്ക് സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ എവിടെയെങ്കിലും തെറ്റ് ചെയ്യുന്നോ എന്ന് നോക്കിയിരിക്കുന്ന ഒരാളായിട്ടാ എൻ്റെ പിതാവിനെ കുറിച്ചുള്ള എൻ്റെ മനസ്സിലുള്ള ചിത്രം. നിങ്ങളെല്ലാവരും ദൈവത്തെ സ്നേഹവാനായ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ഞാൻ എൻ്റെ പിതാവിനെ ഓർത്ത്, അയ്യോ, എനിക്ക് ഈ ദൈവത്തോടൊരു ബന്ധം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ മനസ്സിലെങ്ങനെയാ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മനസ്സിലെങ്ങനെയാ ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത? മാതാപിതാക്കളും ഓ ഞായറാഴ്ച മീറ്റിങ്ങുകളും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള വലിയ വലിയ പ്രസംഗങ്ങളും ഒക്കെ ചേർന്ന് ദൈവത്തെക്കുറിച്ചൊരു ഭയപ്പെടുത്തുന്ന, ദൈവത്തെ അകറ്റി നിർത്തുന്ന ഒരു ചിന്തയാണോ നിങ്ങളുടെ മനസ്സിലുള്ളത്? അങ്ങനെയാണെങ്കിൽ ഈ വാക്യത്തിലേക്ക് കടന്നു വരിക. ദൈവത്തിനാണ് ഒന്നാമത് നിങ്ങളോട് അടുപ്പം ഉണ്ടാക്കാനായിട്ട് താല്പര്യം. അവിടുന്ന് ഒരു ശാശ്വത നിയമം ചെയ്യും. ദൈവം പറയുന്നു, എന്നിലുള്ള നിന്റെ ഭക്തി നിന്റെ ഹൃദയത്തിൽ ഞാൻ തന്നെ ആക്കി തീർക്കും. നമ്മളൊരു പ്രവൃത്തി ചെയ്യുകയല്ല, ദൈവത്തിൽ ഈ നമ്മിൽ ഒരു ഭക്തി സ്ഥിരമായി ഒരു ഹൃദയം വയ്ക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ കർത്താവിലുള്ള ഒരു ആശ്രയത്വം മാത്രമാണ് ഈ ഡിവോഷൻ എന്ന് കാണുമ്പോൾ നമ്മുടെ ഒത്തിരി ഭാരങ്ങൾ മാറിപ്പോകും. ദൈവം എന്തിനാ നമ്മളെ ഇങ്ങനെ ഈ നിലയിൽ സ്നേഹിക്കുന്നത്? എന്തിനാ? എനിക്കതിനൊരു മറുപടി കിട്ടിയിട്ടില്ല. മർക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം അതിൻ്റെ മൂന്നാം അധ്യായത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരായിട്ട് ഉള്ളവരെ വിളിച്ചതിനെക്കുറിച്ച് അതിൻ്റെ 13-ാമത്തെ വാക്യം. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. ആരെയാ വിളിച്ചത്? ഒത്തിരി പേരുണ്ട്, അവരിൽ തനിക്ക് ബോധിച്ചവരെ, തനിക്ക് ഇഷ്ടപ്പെട്ടവരെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരായിരിക്കാനായിട്ട് വിളിച്ചു. നമ്മയും ദൈവം വിളിച്ചിട്ടുള്ളത് എന്താ, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ദൈവത്തിന് നമ്മളെ ബോധിച്ചെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിനെന്താ കാര്യമെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഈ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒരേപോലെ പറയാൻ കഴിയുന്ന ഒരു കാര്യം, ദൈവത്തിന് എന്നെ ബോധിച്ചിരിക്കുന്നു. ഇത്രയും പേരുടെ കൂട്ടത്തിൽ നിന്ന് എന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ദൈവത്തിന് എന്നെ ഇഷ്ടമായി. മുൻനിർണയം എന്നൊക്കെ പറയുന്ന കാര്യം, ആ കാര്യത്തിൻ്റെ പിന്നിലുള്ള ആ മനോഭാവം എന്ന് പറയുന്നത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തിന് എന്നെ ഇഷ്ടമാണ്, ദൈവത്തിന് എന്നെ ബോധിച്ചു. ഈ 12 ശിഷ്യന്മാരെ വിളിച്ചപ്പം ഒരുപക്ഷെ മത്തായി ചിന്തിച്ചു കാണും, അല്ലെങ്കിൽ പത്രോസ് ചിന്തിച്ചു കാണും, എന്തിനാ എന്നെ വിളിച്ചത്? ഒരു ഉത്തരമേ ഉള്ളൂ, ദൈവത്തിന് എന്നെ ബോധിച്ചു. കുഞ്ഞുങ്ങളെ, നമ്മുടെ ഹൃദയത്തിൽ ഇത് ആഴത്തിൽ ഉണ്ടാവണം. ദൈവത്തിന് എന്നെ ഇഷ്ടമാണ്, ദൈവത്തിന് എന്നെ ഇഷ്ടമാണ്, ദൈവത്തിന് എന്നെ ബോധിച്ചു. നമ്മളുമായിട്ട് വ്യക്തിപരമായിട്ട് ചേർന്നിരിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ ജോസഫിനെ കുറിച്ച് കേട്ടല്ലോ. ജോസഫിനെ കുറിച്ച് പറയുന്നത് എന്താ? ദൈവം അവൻ്റെ കൂടെ ഇരുന്നു. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ ജോസഫിനെ കുറിച്ച് പറയുമ്പോൾ ആ പ്രസംഗത്തിൽ നോക്കുക, സ്തേഫാനോസിന്റെ പ്രസംഗം 7-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്ന് സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. ജോസഫ് ദൈവത്തോട് കൂടെ ഇരുന്നെന്നാണോ ഇവിടെ വായിച്ചത്? ജോസഫിന് ദൈവത്തോട് ഭക്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണോ അതോ നേരെ തിരിച്ചാണോ ഇവിടെ പറയുന്നത്? നേരെ തിരിച്ചാണ് ഇവിടെ പറയുന്നത്. ദൈവം ജോസഫിനോട് കൂടെ ഇരുന്നു. ദൈവത്തിനാണ് ജോസഫിനോട് ഭക്തി, ജോസഫിനോട് അടുപ്പം, ജോസഫിനോട് താല്പര്യം. അതുകൊണ്ട് അവനോട് കൂടെ ഇരുന്നു അവനെ സകല സങ്കടങ്ങളിൽ നിന്നും വിടുവിച്ചു. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ സങ്കടങ്ങളുടെ സമയത്ത് ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളല്ലാതെ അകലെ എങ്ങോ ഉള്ള ഒരു ദൈവത്തെ ഒരു പ്രാർത്ഥനയിലൂടെ എത്തിപ്പിടിക്കാനല്ല നോക്കേണ്ടത്, മറിച്ച് ദൈവ സാന്നിധ്യം. ദൈവത്തിന് എന്നെ ഇഷ്ടമാണ്, ദൈവത്തിന് എന്നെ ബോധിച്ചു, ദൈവം എന്റെ അടുത്തുണ്ട്, അവൻ എന്നോട് ചേർന്നിരിക്കുന്നു എന്നുള്ള ഒരു വലിയ ബോധ്യം ഉണ്ടാവണം. ജോസഫിന് അതുണ്ടായിരുന്നു. ജോസഫ് അതുകൊണ്ട് കാരാഗ്രഹത്തിലായിരുന്ന സമയത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 39-ാമത്തെ അധ്യായത്തിൽ വളരെ മനോഹരമായ ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. ദൈവം ജോസഫിനോട് കൂടെ ഇരുന്നു എന്ന് പറയുന്നിടത്ത് കാരാഗ്രഹത്തിൽ ജോസഫ് കിടക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ആ വാക്യം പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ ശ്രദ്ധിക്കുക, ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിന്റെ അവസാനവും 21-ാമത്തെ വാക്യത്തിന്റെ ആദ്യവും ജോസഫിനെ കാരാഗ്രഹത്തിൽ കിടന്നു, ജോസഫിനെ യജമാനൻ പിടിച്ച് ബദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിലാക്കി. അങ്ങനെ അവൻ കാരാഗ്രഹത്തിൽ കിടന്നു. 21-ാം വാക്യം, എന്നാൽ യഹോവ ജോസഫിനോട് കൂടെയിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ രാജകൊട്ടാരത്തിൽ ഇരിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന സന്ദേശങ്ങൾ അടങ്ങുന്ന ഒരു ക്രിസ്തീയ ലോകമാണ് നമുക്ക് പുറത്തുള്ളത്. നമുക്കൊത്തിരി നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മൾ രാജകൊട്ടാരത്തിലായിരിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. എന്നാൽ ഇവിടെ നോക്കുക, ജോസഫ് കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ ദൈവം അവനോട് കൂടെയിരുന്നു. ദൈവത്തിന് താല്പര്യമാണ്, കുഞ്ഞമോനെ മോളെ നിന്നോടും എന്നോടും അടുപ്പമുണ്ടാക്കാൻ ദൈവത്തിന് താല്പര്യമാണ്. നാം രാജകൊട്ടാരത്തിലാണോ അതോ കാരാഗ്രഹത്തിലാണോ എന്നുള്ളത് ദൈവത്തിന് പ്രശ്നമല്ല. ജോസഫ് ഇതാ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും അവനോട് കൂടെ ഇരിക്കുന്ന ഒരു കർത്താവ്. ഈ നല്ല ദൈവത്തെക്കുറിച്ചുള്ള, ഈ നല്ല കർത്താവിനെക്കുറിച്ചുള്ള, ആ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള, കർത്താവിന് നമ്മോടുള്ള അടുപ്പത്തെക്കുറിച്ചുള്ള, കർത്താവ് നമ്മെ ബോധിച്ചു എന്നതിനെക്കുറിച്ചുള്ള ഒരു വലിയ ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. കർത്താവ് നമ്മോട് കൂടെ ഉണ്ടോ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ ആ ഒരു ദൈവസാന്നിധ്യ ബോധത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ഉറപ്പുണ്ടോ? ഞാൻ കഴിഞ്ഞ ഇടയിൽ ഒരു മീറ്റിംഗിൽ സംസാരിച്ചപ്പോൾ, മീറ്റിംഗെല്ലാം കഴിഞ്ഞപ്പോൾ മെഡിക്കൽ കോളേജിൽ, കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന ഒരു മോനെ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഈ ഇവിടെ ഈ മീറ്റിംഗിലെല്ലാം വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് പോയി, പിന്നെ പെന്തക്കോസ്ത് നാൾ വന്നപ്പം പരിശുദ്ധാത്മാവ് വന്നു, കർത്താവിനി എപ്പോഴോ ഒരു സമയത്ത് വന്ന് നമ്മളെ ചേർക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ദേറു സംസാരിച്ചപ്പം, അങ്ങനെയല്ല, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നും ഒക്കെ പറഞ്ഞപ്പോൾ എനിക്കതങ്ങോട്ട് വേണ്ട പോലെ മനസ്സിലായില്ല. നമ്മൾ ആദ്യത്തെ സന്ദേശത്തിൽ കേട്ടത്, ഇവിടെ ആദ്യത്തെ സന്ദേശം സാക്ബറിന്റെ സ്കൈപ്പിലൂടെ നമ്മൾ കേട്ട സന്ദേശത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവും പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള ഒരു ജീവിതത്തെക്കുറിച്ചുമാണ് നമ്മൾ കേട്ടത്. ആ കേൾവി, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു എന്ന് പറയുമ്പം സത്യത്തിൽ അതൊരു അപരിചിതമായ ഒരാളെ പോലാണോ നമുക്ക് തോന്നുന്നത്? പലർക്കും അങ്ങനെയാ. ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് കുഞ്ഞു പറഞ്ഞു, മോൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു എന്തോ ഒരു ചെറിയൊരു അസ്വസ്ഥത. കാര്യം ചുറ്റുപാടുമുള്ള പെന്തക്കോസ് ആളുകളൊക്കെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിലതൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുള്ളപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ നിറച്ച് നമ്മളെ നടത്തുമെന്നും നമുക്ക് വേണ്ടത് തരുമെന്നും ഒക്കെ പറയുമ്പോൾ എനിക്കൊരു അസ്വസ്ഥതയാ തോന്നുന്നു. അതിനു പകരം ഈ പരിശുദ്ധാത്മാവ് കർത്താവായ യേശു ക്രിസ്തു തന്നെ അവിടുന്ന് ആത്മാവായിട്ട് അവിടുന്ന് നമ്മുടെ ഉള്ളിൽ വന്ന്, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല, ഞാൻ വന്ന് നിങ്ങളുടെ ഉള്ളിൽ വാസം ചെയ്യും. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു മുഖമില്ലാത്ത ഒരു കാര്യമായിട്ട് ചിന്തിക്കേണ്ട, യേശുവിൻ്റെ അതേ ആത്മാവ് തന്നെയാണ് എന്നൊക്കെ ബ്രദർ പറഞ്ഞപ്പോൾ എനിക്കത് കൂടുതൽ എനിക്ക് അതിനോട് ചേർന്ന് നിൽക്കാനായിട്ട് പറ്റി എന്ന് ആ സഹോദരൻ പറഞ്ഞു, ആ ചെറുപ്പക്കാരൻ പറഞ്ഞു. പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഈ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങളുടെ സാധാരണ ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു പോകും. നിങ്ങൾ വിചാരിക്കും, ഒരു വിജയകരമായ ജീവിതത്തിന് എന്നെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള ആ മുന്നോട്ടുള്ള പോക്കാണ്. ശരിയാണ്, അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ചൊരു അപരിചിതത്വം നിങ്ങൾക്ക് തോന്നേണ്ട കാര്യമില്ല. മറിച്ച് എന്താണത്? കർത്താവ്, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ കൊണ്ടു നടന്ന അതേ ആ മനോഭാവം തന്നെയാണ്. പരിശുദ്ധാത്മാവിന് പല പേരുകൾ ബൈബിളിൽ നമ്മൾ കാണാം. പക്ഷെ അത് ക്രിസ്തുവിനോട് ചേർത്ത് ചില പേരുകൾ പരിശുദ്ധാത്മാവിന് പറയുന്നത് എനിക്ക് പ്രത്യേകം ശ്രദ്ധേയമായിട്ട് തോന്നി. ഞാൻ അതിൻ്റെ അടിയിലൊക്കെയും വരയിട്ട് വെച്ചിട്ടുണ്ട്. റോമർ കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴോ, റോമർ കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അതിൻ്റെ 15-ാമത്തെ വാക്യം 15-16 വാക്യം, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നോക്കുക, നമുക്ക് ചിലപ്പം നമ്മൾ തനിയെ ഇരിക്കുമ്പോൾ പിശാച് നമ്മുടെ മനസ്സിൽ ചില ചിന്തകൾ കൊണ്ടുവരും, നീ ദൈവമകനല്ല, അല്ലെങ്കിൽ നീ ഈ കാര്യത്തെ പിന്നെയും തോറ്റുപോയി എന്ന് പറയുമ്പം നമ്മൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. പക്ഷേ ആ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക എന്ന് പറയുമ്പം ഏത് പരിശുദ്ധാത്മാവ്? ഇതാ അബ്ബാ പിതാവേ എന്ന് യേശു വിളിച്ച അതേ പുത്രത്വത്തിന്റെ ആത്മാവ് തന്നെയാണ് നമ്മുടെ ഉള്ളിലും പകർന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവായിട്ട് നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത് യേശുവിനെ സജീവമായിട്ട് നിർത്തിയ നീ ദൈവപുത്രൻ തന്നെയോ എന്ന് പിശാച് വന്ന് പലവട്ടം ചോദിച്ചപ്പം ആ വലിയ ഉറപ്പോടെ നിൽക്കാൻ കഴിഞ്ഞ ആ പരിശുദ്ധാത്മാവ് തന്നെയാണ് ഇന്നിതാ നമ്മുടെ ഉള്ളിലും ഉള്ളത്. അബ്ബാ പിതാവേ എന്ന് വിളിക്കാനായിട്ട് നമുക്ക് കഴിയുന്നത്. ഒരു പ്രയാസം വരുമ്പോഴോ, ഒരു പ്രയാസം വരുമ്പം യേശുവിനെ നടത്തിയ അതേ പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ നടത്തും. ഗലാത്യർ കെഴുതിയ ലേഖനം നോക്കുക, ഞാൻ 1-2 വാക്യങ്ങളെ വളരെ വേഗത്തിൽ വായിക്കുകയാണ്. ഗലാത്യർ കെഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 6-ാമത്തെ വാക്യം, നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ അയച്ചു. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ യേശുവിന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. യേശു എപ്പോഴാ അബ്ബാ പിതാവേ എന്ന് പറഞ്ഞത്? ഗത്സമന തോട്ടത്തിലെ ആ രംഗം നമുക്കറിയാം. മർക്കോസിന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 36-ാമത്തെ വാക്യത്തെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അബ്ബാ പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കിത്തരണം. അപ്പൊ നോക്കുക, അബ്ബാ പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഇതിൽ നിന്ന് നീക്കിത്തരണം എന്ന് യേശു നിലവിളിച്ച അതേ ആത്മാവ് തന്നെയാണ്, അതേ പുത്രത്വത്തിന്റെ ആത്മാവ് തന്നെയാണ് എന്റെയും നിന്റെയും ഉള്ളിലുള്ളത്. അപ്പൊ പിന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരു അപരിചിതത്വം വേണോ? നമുക്ക് ഈ കാര്യങ്ങള് ഓ കർത്താവുമായിട്ടുള്ള നമ്മുടെ ആ അടുപ്പം, ആ ഡിവോഷൻ, അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങളെ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ നമുക്കിതിനെ പുതിയൊരു തലത്തിൽ കാണാനായിട്ട് കഴിയും. കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ തന്നിട്ടുണ്ട്. പക്ഷെ ആ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് കർത്താവിനെ നടത്തിയ അതേ കാര്യം തന്നെയാണ്. കർത്താവ് തന്നെയാണ് ആത്മാവായിട്ട് നമ്മുടെ ഉള്ളിൽ അവിടുന്ന് വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ കൂട്ടുകാരെല്ലാം നമ്മളെ വിട്ടുപിരിഞ്ഞു, നമുക്കൊരിക്കലും ഗത്സമന തോട്ടത്തിന്റെ ഒരു പ്രശ്നം വരികയില്ല, അത്രയുമുള്ള ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ വരികയില്ല. എന്നാലും ആ വീട്ടിൽ നിങ്ങളെ ഇഷ്ടമല്ല, അപ്പനും അമ്മയും നിങ്ങളോട് ഗൗരവമായിട്ട് പെരുമാറുന്നു, അല്ലെ കൂട്ടുകാർ വിട്ടുപോകുന്നു, ആ രംഗങ്ങളിലൊക്കെ നമുക്ക് യേശുവിനെ പോലെ ചെന്ന് അബ്ബാ പിതാവേ എന്ന് വിളിച്ച് അങ്ങനെ കർത്താവിന്റെ അടുത്ത് ചെന്ന് ധൈര്യം പ്രാപിക്കാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുക. നമ്മൾ ദൈവത്തിന്റെ മകനാണോ മകളാണോ എന്നുള്ള സംശയം വരുമ്പോ യേശു ഏത് നിലയിൽ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിച്ചോ അതേ നിലയിൽ തന്നെ നമ്മൾ റോമർ 8-ലെ നമ്മൾ വായിച്ചതുപോലെ ആ നിലയിൽ നമുക്ക് വിളിക്കാനുള്ള ഒരു പരിശുദ്ധാത്മാവിനെയാണ് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല, ഞാൻ പോയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും? ഞാൻ പിതാവും, എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ സ്നേഹിക്കുന്നു, എന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവനെ ഞാൻ സ്നേഹിക്കുന്നു, പിതാവ് സ്നേഹിക്കുന്നു, ഞങ്ങൾ വന്ന് നിന്റെ ഉള്ളില് വാസം ചെയ്യും. നമ്മുടെ ഉള്ളിൽ കർത്താവ് ഈ നിലയിലുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. ഈ ഒരു വലിയ ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മളെ സംബന്ധിച്ച് പലപ്പോഴും നമ്മുടെ വിചാരം ഒരു വിജയകരമായ ജീവിതം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെ നോക്കി, എബ്രായർ 12-ന്റെ ആദ്യത്തെ വാക്യങ്ങളൊക്കെ നമുക്ക് വളരെ പരിചിതമായ വാക്യങ്ങളാണ്. എന്താ അത്? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അപ്പൊ നമ്മളൊരു വിജയകരമായ ജീവിതത്തിന് വേണ്ടിയൊക്കെ നമ്മൾ പലപ്പോഴും യേശുവിൻ്റെ മാതൃകയെ നോക്കും. എന്നാൽ യേശു നമുക്കൊരു മാതൃകയായിരിക്കുന്നത് പോലെ നമ്മളെ ശക്തീകരിക്കുന്ന ആ ആത്മാവായിട്ട് നമ്മുടെ ഉള്ളിലുമുണ്ട് എന്നുള്ള ഒരു ബോധ്യം നമ്മെ വിട്ടുപിരിയാതെ, നമുക്ക് കേവലം ഒരു മാതൃകയായിട്ട് നിൽക്കുക മാത്രമല്ല, ആ ലക്ഷ്യം നേടാനായിട്ട് നമ്മളെ ശക്തിപ്പെടുത്തുന്ന ആ സഹായിയായിട്ട് കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മളെ വിട്ടുപിരിയാതെ നമ്മോട് ചേർന്ന് അവിടുന്ന് ഉണ്ട് എന്നുള്ള ഒരു വലിയ ബോധ്യം നമ്മുടെ ഉള്ളിൽ വരട്ടെ, ഉള്ളിൽ വരട്ടെ. യേശു വന്നത് തന്നെ എന്താണ്? യേശു വന്നത് തന്നെ ഞാന് നിങ്ങളോട് കൂടെ ഇരിക്കും, ഇമ്മാനുവൽ എന്ന് പറഞ്ഞാണ് വന്നത്. ഈ ദൈവത്തിന് നമ്മളെ പിരിയാതെ നമ്മോട് കൂടെ ആയിരിക്കാൻ ഇഷ്ടമാണ്. ആ ദൈവത്തിൻ്റെ ആ ഒരു അടുപ്പത്തിൽ നമ്മുടെ ദൈവത്തോടുള്ള നമ്മുടെ ഭക്തിയെ, ആ അടിത്തറയിൽ നമ്മൾ ബിൽഡ് ചെയ്തില്ലെങ്കിൽ, ആ അടിത്തറയിൽ പണിതില്ലെങ്കിൽ ഇതെല്ലാം ഒരു ഭാരമായി പലപ്പോഴും തീർന്നു പോകും. പ്രിയകുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ ആ നിലയിൽ കാണാനൊക്കുമോ? ദൈവമേ, ഞാൻ നിന്നോടുള്ള ഒരു ഭക്തി, ഒരു സ്ഥിരമാനസത്വം, അത് നിരന്തരം നിലനിർത്തേണ്ടത് എൻ്റെ ഒരു തലവേദനയോ എൻ്റെ ഒരു ബദ്ധപ്പാടോ എന്നുള്ളതിനപ്പുറത്ത് ദൈവമേ, അത് നിന്റെ ഒരു ആവശ്യമാണല്ലോ. നീ എനിക്കൊരു മാതൃകയായിട്ട് നിപ്പുണ്ടല്ലോ, നീ അതിനായിട്ടുള്ള ശക്തി പരിശുദ്ധാത്മാവിൽ എൻ്റെ ഉള്ളിൽ തന്നിട്ടുണ്ടല്ലോ. എനിക്കൊരു പ്രയാസം വരുമ്പം അബ്ബാ പിതാവേ എന്ന് വിളിച്ച് ഗെത്സമനയിൽ അവിടുന്ന് കരഞ്ഞ അതേ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിലും ഉണ്ടല്ലോ കർത്താവേ. എനിക്കൊരു സംശയം വരുമ്പോൾ അവിടുന്ന് പിതാവിനെ അബ്ബ എന്ന് വിളിച്ച അതേ ആത്മാവിനെ തന്നെ എൻ്റെ ഉള്ളിലും ഉണ്ടല്ലോ. എനിക്ക് ജീവന്റെ കുറവ് കാണുമ്പം ജീവിപ്പിക്കുന്ന ആത്മാവായിട്ട് അവിടുന്ന് ഉണ്ടല്ലോ. കർത്താവിനെ ഒരു പുതിയ തലത്തിൽ നമുക്ക് കാണാം. കർത്താവ് ഓ കരേറിപ്പോയി എങ്ങോ സ്വർഗോന്നതങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് അവിടുന്ന് നമ്മോട് ചേർന്ന് ഇമ്മാനുവേലായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. എത്ര നാളുണ്ട്? ലോകാവസാനത്തോളമുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 28-ാമത്തെ അധ്യായത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യത്തിൽ കർത്താവ് പോകാൻ നേരത്തെ പറഞ്ഞതെന്താ? ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മോട് കൂടെയുണ്ട്. കർത്താവിന് നമ്മോടുള്ള അടുപ്പം, സഹിത്വം, ഭക്തി എന്ന് പറയുന്നത് കുറച്ചു നേരം കൊണ്ട് തീർന്നു പോകുന്ന ഒന്നല്ല, മറിച്ച് ലോകാവസാനത്തോളം ഉള്ളതാണ്. ഡേവിഡ് ലിവിസൺ എന്ന് പറയുന്ന ആ ദൈവദാസൻ ആഫ്രിക്കയിൽ പോകാൻ തുടങ്ങി. ആഫ്രിക്ക പോകാൻ തുടങ്ങിയപ്പം ഒരു കൂട്ടുകാരന് വലിയ വിഷമം. കൂട്ടുകാരൻ പറഞ്ഞു, അയ്യോ ലിവിസ്റ്റനെ, നീ ആഫ്രിക്കയിൽ പോയാൽ അവിടെ നരഭോജികളുണ്ട്, മറ്റാളുകളൊക്കെ ഉണ്ട്, അവര് നിന്നെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് പേടിയാ. അപ്പൊ ഡേവിഡ് ലിവിസൺ മത്തായി എഴുതിയ സുവിശേഷം 28-ാമത്തെ അധ്യായത്തിന്റെ ഈ വാക്യം എടുത്ത് കാണിച്ചു. കണ്ടോ, കർത്താവ് പറഞ്ഞിട്ടുണ്ട് ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത് എന്ന് താൻ പറഞ്ഞു. താൻ പറഞ്ഞെങ്കിലും ഈ സ്നേഹിതനെ ശക്തിപ്പെടുത്താൻ അങ്ങനെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. താനെ ഡേവിഡ് ലിവിസൺ അക്ഷരാർത്ഥത്തിൽ തന്നെ ആഫ്രിക്കയിൽ പോയപ്പം പല പ്രശ്നങ്ങൾ വന്നപ്പോൾ താൻ പേടിച്ചുപോയി. താൻ പേടിച്ചു പോയപ്പം താൻ ഒരിക്കൽ കൂട്ടുകാരനെ ശക്തിപ്പെടുത്താൻ പറഞ്ഞ ഇതേ വചനം തന്നെ ഡേവിഡ് ലിവിസ്റ്റനെ ശക്തീകരിച്ചു. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ കൂടുണ്ട്. അവിടുന്ന് ലോകാവസാനത്തോളം, ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. ആ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ വരണം. കർത്താവിനോടുള്ള ഒരു അടുപ്പം നമ്മൾ ഉണ്ടാക്കുന്നതിനപ്പുറത്ത് കർത്താവിനാണ് അതിന് ഒന്നാമത് താല്പര്യം എന്നത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതവും നമ്മുടെ സെക്യുലർ ജീവിതവും തമ്മിൽ രണ്ടായിട്ട് കിടക്കുകയില്ല. നമുക്ക് കർത്താവിനോട് ചേർന്ന് ജീവിപ്പാനായിട്ടോ, ഓ അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ മരണമാണെങ്കിൽ കർത്താവിൻ്റെ അടുത്ത് പോകാനായിട്ടോ നമുക്ക് പ്രത്യേക ഒരു തയ്യാറെടുപ്പ് ആവശ്യമില്ല. ഞാനൊരാളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരാൾ മീറ്റിംഗിൽ ഒരു ദൈവദാസൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. പ്രസംഗം കഴിഞ്ഞപ്പോൾ, പ്രസംഗം തീരാറായപ്പം അദ്ദേഹത്തിന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു. അദ്ദേഹം പറഞ്ഞു, ജീസസ് ഐ ആം കമ്മിങ് എന്ന് പറഞ്ഞ് ആ പുൽപ്പിറ്റിൽ വീണ് മരിച്ചു. പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, മരിക്കുമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ മരണമായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജീസസ് ഐ ആം കമ്മിങ്. അടുത്ത് നിൽക്കുന്ന ഒരാളോട് പറയുന്ന പോലെ, കർത്താവേ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് താൻ വീണ് മരിച്ചു. എങ്ങനെയാണ് അത് ഒക്കുന്നത്? കർത്താവിനോടുള്ള ഈ ഭക്തി ഇത്രയും നാൾ നിലനിർത്താനായിട്ട് ഒക്കുന്നത് എങ്ങനെയാണ്? ലോകാവസാനത്തോളം ഓരോ നാളും നമ്മോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ കർത്താവിനാണ് നമ്മോടുള്ള അടുപ്പം നിലനിർത്താൻ ആഗ്രഹം. ആ അടുപ്പത്തിൽ നമ്മൾ ആശ്രയിച്ചാൽ മാത്രം മതി. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രിയമുള്ളവരെ, നമ്മൾ കേട്ട കാര്യങ്ങൾ, കേട്ട സന്ദേശം എന്ന് പറയുന്നത് നമുക്ക് ദൈവത്തോടുള്ള ഒരു ഭക്തി. ആ കാര്യം അതങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ദൈവത്തിനാണ്, കർത്താവിനാണ് എന്നോട് നിന്നോട് ഒരു അടുപ്പം ഉണ്ടാക്കാനായിട്ടുള്ള ആഗ്രഹം കൂടുതൽ. കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കാം എന്ന് വാഗ്ദാനം ചെയ്ത ആ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരു സജീവമായ ഒരു യാഥാർത്ഥ്യമായി തീരട്ടെ. നമ്മുടെ കോളേജിലെ ജീവിതത്തിൽ, നമ്മുടെ വീട്ടിലെ ജീവിതത്തിലൊക്കെയും കർത്താവിൻ്റെ ആ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരിക്കട്ടെ. കർത്താവ് പറഞ്ഞു, ഞാൻ എന്നിലുള്ള ഭക്തി നിങ്ങളുടെ ഹൃദയത്തിലാക്കി നിങ്ങളെ നടത്തും, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പ് തന്നതാണ് കർത്താവ്. ആ കർത്താവിനോട് ചേർന്ന് നമുക്ക് നിൽക്കാം. കർത്താവേ, കർത്താവേ, അങ്ങയോടുള്ള സഹിത്വം, അങ്ങയോടുള്ള ഭക്തി എന്ന് പറയുന്നത് ഞാൻ എന്തോ ചെയ്തെടുക്കേണ്ട ഒരു കാര്യമല്ലല്ലോ, മറിച്ച് നീ എന്നോട് കൂടെ നിന്ന് എന്നെ ശക്തിപ്പെടുത്തുമല്ലോ, എന്നിൽ ആ ഭക്തി നിലനിർത്താമെന്ന് എന്നോടൊരു നിയമം നീ ചെയ്തിട്ടുണ്ടല്ലോ. ഇതൊരു സന്തോഷകരമായ ജീവിതമാണ്, ഇതൊരു ഭാരപ്പെടുത്തുന്ന ജീവിതമല്ല. കർത്താവ് നിത്യസ്നേഹം കൊണ്ട് എന്നെ സ്നേഹിച്ചു, അവിടുത്തേക്ക് എന്നെ ബോധിച്ചു എന്നെ ഇഷ്ടമാണ്, എന്റെ കൂടെ നടക്കാൻ, എന്റെ കരം പിടിക്കാൻ, എന്നോട് ചേർന്ന് നടക്കാൻ, എന്നോട് സംസാരിപ്പാൻ. കർത്താവേ, അവിടുത്തേക്കാണല്ലോ താല്പര്യം. ആ സ്നേഹത്തിൽ കർത്താവേ, ആ എന്നോടുള്ള ആ കൃപയിൽ ഞാൻ ആശ്രയിച്ചാൽ മാത്രം മതിയല്ലോ.
Jesus, name above all names, beautiful Savior, glorious Lord, Emmanuel, God is with us, blessed Redeemer, living word,
Jesus,
name above all name, beautiful Savior, glorious Lord, Emmanuel,
God is
with us, blessed Redeemer, living God.
അവിടുന്ന് ഇമ്മാനുവലാണ്, ദൈവം നമ്മോടുകൂടെ. ഇമ്മാനുവൽ, ദൈവം നമ്മോടുകൂടെയുണ്ട്. ഈ മീറ്റിംഗിൽ മാത്രമല്ല, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മോടൊപ്പം കർത്താവ് നമ്മുടെ കരം പിടിച്ച് നടക്കും. കർത്താവിന് നമ്മളെ ഇഷ്ടമാണ്. നമുക്ക് നമ്മളെ ഹൃദയങ്ങളെ വീണ്ടും ദൈവസന്നിധിയിൽ ഉറപ്പിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് രാവിലെ തന്ന സമയത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, അങ്ങയോടുള്ള സ്ഥിരമാനസത്വം ഞങ്ങളുടെ ഒരു പ്രയത്നമല്ലല്ലോ കർത്താവേ, മറിച്ച് ഞങ്ങളോടൊരു അടുപ്പം ഉണ്ടാക്കാൻ, ഞങ്ങളെ സ്നേഹിപ്പാൻ, ഞങ്ങളെ ബോധിച്ചവരായിട്ട് എണ്ണുവാൻ അവിടുത്തേക്കാണല്ലോ താല്പര്യം. അവിടുത്തെ സ്നേഹത്തിൽ ഞങ്ങൾ വീണ്ടും ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, കുഞ്ഞുങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അവരുടെ ജീവിതത്തിൽ, കോളേജ് ജീവിതത്തിൽ, സ്കൂൾ ജീവിതത്തിൽ മുന്നോട്ടുള്ള പോക്കിലൊക്കെയും അവിടുത്തെ ആ നിറസാന്നിധ്യം അവരുടെ ഹൃദയത്തോട് ചേർന്നിരിക്കണേ കർത്താവേ. ദൈവമേ, അവരെ അനാഥരായിട്ട് അങ്ങ് അവരെ വിട്ടിട്ടില്ലല്ലോ കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ കൂടെയുണ്ട്. ലോകാവസാനത്തോളം, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു വലിയ ഉറപ്പ് ഇന്ന് രാവിലെ ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ അവിടുന്ന് തരണേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം കർത്താവേ, എല്ലാം വിട്ട് ഞങ്ങൾ അങ്ങയോട് ചേരുന്ന ആ നിമിഷത്തിലും ജീസസ് ഐ ആം കമ്മിങ് എന്ന് പറഞ്ഞ് സ്വാഭാവികമായിട്ട് അങ്ങയുടെ അടുത്തേക്ക് വരാൻ ഞങ്ങളെ സഹായിക്കണേ. ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കിരിക്കും.
പ്രിയമുള്ളവരെ, നമുക്കിപ്പോൾ ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് കൃത്യം 10:30 തന്നെ എല്ലാവരും ഈ ഹാളിൽ അസംബ്ലി ചെയ്യണം. നമ്മുടെ ഈ ക്യാമ്പിന്റെ ഏറ്റവും കൺക്ലൂഡിംഗ് സെഷൻ, ഏറ്റവും ഒടുവിലത്തെ സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. വളരെ ഗൗരവത്തോടുകൂടി നമുക്കായിരിക്കാം. വളരെ വേഗത്തിൽ തന്നെ എല്ലാവരും വരണം.